بسم الله الرحمن الرحيم. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون. ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين.
الحمد لله، الحمد لله حق حمده، والصلاة والسلام على رسوله وعبده، وبعد. نملك أجنية كلاسل سورة الحجرات ആരംഭിച്ച് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പിന്നെ ഈ ആയത്താണ് വിശദീകരിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഊറൂൻ. സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ബനു തമീം ഗോത്രം വന്ന് അതിന്റെ വിഷയത്തിലാണ് ആയത്തുകളുടെ അവതീർണത. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ആയത്ത് പറഞ്ഞത്. ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ ഉലൈകല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ഇന്നല്ലദീന തീർച്ചയായും ഒരു കൂട്ടർ. യഖുദ്ദൂൻ എന്ന് പറഞ്ഞാൽ യഖ്ഫദൂൻ, അവർ പതുക്കെയാക്കുന്നു, ശബ്ദം താഴ്ത്തുന്നു. താഴ്ത്തുന്നവർ എന്ത്? അസ്വാതഹും, തങ്ങളുടെ ശബ്ദങ്ങൾ. തങ്ങളുടെ ശബ്ദങ്ങൾ താഴ്ത്തുന്നവർ എവിടെ? ഇൻദ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. ഉലായിക അംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ഉലായിക കൂട്ടർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ശബ്ദങ്ങൾ താഴ്ത്തുന്നവർ. അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്? ഉലായിക അല്ലദീൻ, അക്കൂട്ടർ അവർ എങ്ങനെയുള്ളവരാണ്? ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. ഇംതഹനല്ലാഹ് അഖ്ലസ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല സ്ഫുടം ചെയ്തെടുത്തിരിക്കുന്നു, സ്ഫുടം ചെയ്തിരിക്കുന്നു. ഇംതഹന എന്നാണ് ഇവിടെ പരീക്ഷിക്കുക എന്നാണ് ഇംതഹന നമ്മൾ അർത്ഥം പറയല്. അതതിന്റെ ഭാഷാർത്ഥാണ് ഇംതഹന. അതായത് പിന്നെ സ്ഫുടം ചെയ്ത അഖ്ലസ അല്ലാഹു ഖുലൂബഹും, അവരുടെ ഹൃദയങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തിട്ടുള്ളത്. തെരഞ്ഞെടുത്തു എന്തിന്? ലിത്തഖ്വ, തഖ്വക്ക്, തഖ്വക്ക് വേണ്ടി. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള ജീവിതമാണ്. പഠിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് ചെയ്തും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടകന്നും ജീവിക്കുക, അതാണ് തഖ്വ. അതിനുവേണ്ടി ഹൃദയങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ശബ്ദങ്ങൾ താഴ്ത്തുന്നവരുടേതാകുന്നു. ലഹും, ഇവർക്കുണ്ട് മഗ്ഫിറ, മഗ്ഫിറത്ത്, പാപമോചനം. വ അജ്റുൻ അദീം, വഅജ്റുൻ അദീം, അജ്റുൻ അദീം എന്ന് പറഞ്ഞാൽ മഹത്തായ പ്രതിഫലം, കൂലി. വവാഖിഫിന്റേത് വഅജ്റുൻ അദീം, മഹത്തായ പ്രതിഫലവും അവർക്കുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ശബ്ദം താഴ്ത്തുന്നവർ, അവരുടെ ഹൃദയങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തഖ്വയ്ക്ക് വേണ്ടി സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അത് അവർക്കുള്ള എന്താ, അവർക്കുള്ള പ്രശംസയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ശബ്ദം താഴ്ത്തണം. അത് സംസാരിക്കുമ്പോൾ, അന്യോന്യം ആളുകൾ സംസാരിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്ന വിഷയത്തിലാകട്ടെ, ശബ്ദം താഴ്ത്തണം എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ശബ്ദം താഴ്ത്തുന്നവർ, അവരെയാണ് തഖ്വയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവർക്ക് പ്രതിഫലവുമുണ്ട്, മഗ്ഫിറത്തും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഈ ആയത്തിറങ്ങിയതിൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയാണ്, കാരണം അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിലല്ലേ ഈ അവരുടെ വിഷയത്തിലല്ലേ ആയത്തിറങ്ങുന്നത്. അതായത് ബനു തമീം ഗോത്രം വന്നപ്പോ പിന്നെ മിഖ്ദാദ് ഇബ്നുൽ മഅബദിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, അമീറാക്കാൻ വേണ്ടിയിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല നോമിനേറ്റ് ചെയ്തു. ഉമർ അൽ അഖ്ര ബിനു ഹാബിസിനെ നോമിനേറ്റ് ചെയ്ത്, അപ്പൊ അതിൽ അങ്ങോട്ടും അവരുടെ ശബ്ദം ഉയർന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകളുടെ അവതീർണത. അതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ റളിയല്ലാഹു പറയാണ്, ഞാൻ നിങ്ങളോട് അഹുസ്സറായിട്ടാണ് സംസാരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ, ഇനി ഞാൻ നിങ്ങളോട് മെല്ലെ പതിഞ്ഞ സ്വരത്തിലെ സംസാരിക്കൂ എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയേണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ അവര് പിന്നെ ഒരിക്കലും ശബ്ദം ഉയർത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ റസൂലുള്ളാന്റെ മരണശേഷം വരെ ഖബറിന്റെ അടുത്ത് ആരും ബഹളം ഉണ്ടാക്കൂല, ശബ്ദം ഉണ്ടാക്കൂല. കാരണം ഈ ആയത്തിന്റെ തേട്ടത്തിലായിരുന്നു മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്ങ വരെ പെരുമാറിയിരുന്നത് എന്നാണ്, ഖബറിങ്ങ വരെ പെരുമാറിയിരുന്നത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ തായിഫിൽ നിന്ന് രണ്ടാളുകൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഹുജറയുടെ സമക്ഷ അടുത്ത് വന്ന് നിന്നിട്ട് എന്ത് ചെയ്തു, ഇവര് ബഹളം വെക്കാൻ തുടങ്ങി, ശബ്ദം ഉയർത്തി സംസാരിച്ച്. അപ്പൊ ഉമർ റളിയല്ലാഹു തആല എന്നെ വിളിച്ചിട്ട് മിൻ ഐനാനത്തുമാ എന്ന് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു മിൻ അഹ്ലി തായിഫ്, ഞങ്ങള് തായിഫുകാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ പറയാണ്, നിങ്ങൾ മദീനക്കാരായിരുന്നുവെങ്കിൽ നിങ്ങൾ അടിച്ച് ഞാൻ തോലൂരുമായിരുന്നു എന്ന്, അതതിന്റെ മാന. മദീനക്കാരായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളെ ഞാൻ അടിച്ച് ശരിപ്പെടുത്തുമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു. എന്തുകൊണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുത്ത് വെച്ചിട്ട് അവര് ശബ്ദം ഉയർത്തിയിട്ട് സംസാരിച്ചു എന്നതിനാലാണ്. അപ്പൊ ഇവിടെ ഈ ആയത്തിന്റെ പിന്നെ ആ ഉപദേശം, ഇതൊക്കെ ഇസ്ലാമികമായ അദബുകൾ പഠിപ്പിക്കാണല്ലോ. ആ അദബിനനുസരിച്ചായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലഘട്ടത്തിലും തിരുവിയോഗാനന്തരവും മുസ്ലിമീങ്ങൾ പെരുമാറിയിരുന്നത് എന്നതിന്റെ ചരിത്രമാണ്. അപ്പൊ നമ്മളും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് അരികിൽ സിയാറത്തിന് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ബഹളം ഉണ്ടാക്കാനോ അതേപോലെ തന്നെ പിന്നെ ശബ്ദമയമാക്കാനോ പാടുള്ളതല്ല. വളരെ പിന്നെ ഒതുക്കത്തിലായിരിക്കണം ആളുകൾ അവിടെ പെരുമാറേണ്ടത് എന്നുള്ള ഒരു പിന്നെ വിഷയം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് പിന്നെ ഈ ആയത്തിൽ. പിന്നെ ഇവിടെ ഒരു മസല ഉള്ളത് വെച്ചാല്, പിന്നെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഈ ആയത്തിൽ ഇവിടെ വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅ അൻ തഹബത അഅമാലകും വഅന്തും ലാ തശ്ഊറൂൻ. നിങ്ങൾ അറിയാത്ത നിലക്ക് നിങ്ങളുടെ അമലുകൾ ബാത്തിലായിട്ട് പോകും. എപ്പോ? നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിളി ഉറക്കനാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അന്യോന്യം വിളിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ എന്നാ പറഞ്ഞത്. അപ്പോ ഒരാൾ അറിയാത്ത നിലക്ക് അയാളുടെ അമൽ പൊളിഞ്ഞു പോവുക, തകർന്നു പോവുക. അറിയാതെ ഒരാളിൽ നിന്ന് അയാളുടെ ചെയ്തി കാരണത്താൽ അമലുകൾ പൊളിഞ്ഞു പോവുക, തകർന്നു പോവുക. അത് തകർന്നു പോകും എന്നതിന്റെ തെളിവണിയായത് ഒരാൾ അറിയാതെ തന്നെ അയാളുടെ അമലുകൾ എന്ത് ചെയ്യും, അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതുപോല കുറച്ച് അമലുകളാണ് നമുക്കുള്ളത്. ആ അമലുകൾ നമ്മളറിയാതെ പോകുക എന്ന് പറഞ്ഞെങ്കിൽ അപ്പോ നമ്മൾ കരുതലോട് കൂടിയായിരിക്കണം ജീവിക്കേണ്ടത്. നമ്മളുടെ അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മളറിയാത്ത രീതിയിൽ ശരിക്കും മനസാന്നിധ്യം, അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് എങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ അമല് പോയല്ലോ എന്നുള്ളൊരു ബോധം ഉണ്ടാവും. അതേസമയം അറിയാത്ത നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നൽ അബ്ദല യതകല്ലമു ബിൽ കലിമ ലാ യുതി ലഹാ ബാലൻ. ഒരു ദാസൻ ഒരു വാക്ക് സംസാരിക്കും, അയാൾ അതിന് വേണ്ടത്ര ഗൗരവം അല്ലെങ്കിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവില്ല. ശ്രദ്ധ കൊടുക്കാതെ ഒരു അശ്രദ്ധമായിട്ട് ഒരാൾ ഒരു വാക്ക് പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് യഹ്വി ബിഹാ ഫിന്നാരി സബഈന ഖരീഫ എന്നാണ്. ആ വാക്ക് അവൻ അറിയാതെ മൊഴിഞ്ഞതാ പറഞ്ഞതാ, പക്ഷെ അതിനാൽ അവൻ നരകത്തിയിൽ 70 വർഷത്തെ ആഴത്തിലേക്ക് വീണു പോകും എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല. അപ്പൊ അറിയാതെ ഒരു വാക്ക് പറഞ്ഞുപോയി, തെറ്റായൊരു വാക്ക്, അതാണ് പാപം. ഒരു കുറ്റകരമായ വാക്ക് ഒരാൾ ഒഴിഞ്ഞു പോയി പറഞ്ഞുപോയി, അയാൾ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ അതിനാൽ അയാൾ നരകത്തിയിൽ 70 വർഷത്തെ ആഴത്തിലേക്ക് വീണു പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു വിശ്വാസപരമായ വിഷയം സ്ഥിരീകരിക്കുവാൻ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന തെളിവാണിത് ഈ ആയത്ത്. വലാത്ത ജഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദുക്കും ലിബഅദ് അൻ തഹബത അഅമാലുക്കും വഅൻതും ലാ തശ്ഊറൂൻ. അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോഴും ആ പറയുന്നത് എന്താണ് എന്നുള്ളതൊന്ന് ആലോചിക്കണം. അത് എനിക്ക് ഗുണകരാണോ അതല്ല എനിക്ക് അപകടകരാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മളുടെ ചില വാക്കുകൾ അത് മതി എന്തിന്. പിന്നെ നമ്മളുടെ കർമ്മങ്ങളൊക്കെ പാഴായി പോകാം. ഇമാം പിന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. അതിൽ എന്താ വെച്ചാൽ ഒരു വ്യക്തി പിന്നെ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാൻ, അള്ളാഹു ആണ് സത്യം, ഇന്ന വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് ശബ്ദം ചെയ്ത്, ഒരു വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല എന്ന് മറ്റൊരു വ്യക്തി ശബ്ദം ചെയ്യാണ്. അങ്ങനെ അള്ളാഹുവിന് സത്യം ചെയ്തിട്ട് അയാള് പിന്നെ ആ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അബൂ ഹുറൈറ പറയാണ്, 70 വർഷം കണ്ട ഇബാദത്ത് ചെയ്ത ഒരു ആബിദായിരുന്നു അയാൾ എന്നാണ്. ഒരു ഒരു പുണ്യപുരുഷൻ എന്ന് പറയില്ല, അയാളൊരു നല്ല വ്യക്തിയായിരുന്നു. അയാളാണ് അള്ളാഹുവിന് സത്യം ചെയ്തിട്ട് പറയുന്നത് ഇന്ന വ്യക്തിക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്, എന്റെ പേരിൽ സത്യം ചെയ്ത് പറയാൻ മാത്രം അവനാരാ അതിന് ധൈര്യം കാണിച്ചവൻ. പിന്നെ അവന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, ഇവനെ ഞാൻ നരകത്തിൽ നിബന്ധിച്ചിരിക്കുന്നു. മനസ്സിലല്ലേ? ആർക്കാ അള്ളാഹു പുറത്തു കൊടുക്കൂല നിബന്ധന ശബ്ദം ചെയ്ത് പറഞ്ഞത്? ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു പുറത്തു കൊടുത്തു, ഇവൻ അള്ളാഹിന്റെ ശിക്ഷയും കൊടുത്തു. അപ്പൊ അയാളെന്ത്, വർഷങ്ങൾ 70ഓളം വർഷങ്ങൾ ഇബാദത്തിൽ കഴിഞ്ഞ ഒരു മഹാമനുഷ്യൻ അയാളുടെ നാവിൽ നിന്നൊരു വാക്ക് തെറിച്ചതാ, മനസ്സിലായി? അയാൾ അതുകൊണ്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്, അല്ലെങ്കിൽ ഹദീസിൽ കാണാം, അയാളുടെ ഇഹവും പരവും അതിനാൽ തകർന്നു എന്നാണ്. ഇഹവും പരവും അതിനാൽ തകർന്നു പോയി എന്നാണ്. ഔബഖത്ത്, ആ വാക്ക് ഔബഖത്ത് ദുനിയാഹു ഉഖ്രാഹു ഔ കമാ ഖാൽ, ഇഹവും പരവും അയാളുടേത് എന്തായി, നശിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ പിന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ അമലുകൾ പൊളിഞ്ഞു പോകും നമ്മളുടെ തൊള്ളിയിൽ നിന്ന് വരുന്നതായ ചില വാക്കുകൾ കാരണത്താൽ. അതുകൊണ്ട് തന്നെ വാക്ക് നമ്മൾ പിന്നെ എഴുതുവിടുമ്പോൾ വളരെ ഗൗരവത്തിലെടുക്കണം എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് പറയുന്നത് തൈ തഹബത്ത് അഅമാലുകും അൻതുല്ലാത്ത ഷുറു ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാ ഉലൈകല്ലദീന അംതഹനല്ലാഹു ഖുലൂബഹും ലിതഖ്വ. തഖ്വക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഹൃദയങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ ഇത്തരം ആളുകളുടെ ഹൃദയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്തു എന്ന് പറയണം. അത് അള്ളാഹുവിൽ നിന്നുള്ള അവർക്കുള്ള പ്രശംസയാണ്. മാത്രമല്ല ലഹും മഗ്ഫിറത്തും വഅജ്റുൻ അദീം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ വലവ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. ഇതുവരെയാണ് ആ ആദ്യത്തെ അവതരണ പശ്ചാത്തലം അനുസരിച്ചിട്ടുള്ള ആയത്ത് വരുന്നത്. പിന്നെ ഈ ആയത്തുകൾ അവതരിക്കാനുള്ള വേറൊരു കാരണം കൂടി പറയപ്പെട്ടിട്ടുണ്ട്. ആയത്തിന്റെ അർത്ഥം ഇന്ന, തീർച്ചയായും അല്ലദീന യുനാദൂനക് അല്ലദീന ഒരു കൂട്ടർ. യുനോ യുനാദൂനക്ക് അവർ താങ്കളെ വിളിക്കുന്നു. അപ്പൊ ഇന്നല്ലദീന യുനാദൂനക്ക് താങ്കളെ വിളിക്കുന്നവർ എവിടെ നിന്ന്? മിൻ വറാഇൽ ഹുജുറാത്ത്, ഹുജുറാത്തിന് പിന്നിൽ നിന്ന്, ഹുജുറാത്തിന് പിന്നിൽ നിന്ന്. അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ ഭൂരിഭാഗവും ലാ യഅഖിലൂൻ, ചിന്തിക്കുന്നവരല്ല, ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. വലവ് അന്നഹും സബറു, ലവ് അന്നഹും സബറു, അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, വാവിസ്തീനാഫിയ, വലവ് അന്നഹും സബറു, അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ഹത്ത തഹ്റുജ ഇലൈഹിം, അവരിലേക്ക് താങ്കൾ പുറപ്പെടുന്നത് വരെ, ഹത്ത തഹ്റുജ ഇലൈഹിം, ഇല അൻ തഹ്റുജ ഇലൈഹിം എന്നർത്ഥം, ഹത്ത ഹത്ത തഹ്റുജ ഇലൈഹിം, അവരിലേക്ക് താങ്കൾ പുറപ്പെടുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ലഖാന ഖൈറൻ ലഹും, കാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഉത്തമമായത്. കാന ഖൈറൻ ലഹും, ലാമ് തോക്കിയതിന്റെയാണ്, അത് തോത്തി അലിൽ ഖസം എന്ന് പറയും, വല്ലാഹി ലകാന ഖൈറൻ ലഹും എന്നുള്ള ആശയം, അതായിരുന്നു അവർക്ക് ഉത്തമമായിട്ടുള്ളത്, അവർ ക്ഷമിക്കുക എന്നുള്ളത്. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാകുന്നു, റഹീമാകുന്നു, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നൽകുന്നവനുമാകുന്നു. വാവ് ഇതേപോലെ തന്നെ സീനാഫിയ, അല്ലാഹു ഗഫൂറു റഹീം. ഈ രണ്ടായത്തുകൾ ഇറങ്ങാൻ കാരണം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബനു തമീം ഗോത്രം വന്നത്, ബനു തമീം ഗോത്രം എന്ത് ചെയ്ത് മദീനയിൽ അവർ സന്ദർശകരായി. പിന്നെ വഫദുകൾ വന്ന വർഷം, നിവേദക സംഘങ്ങൾ വന്ന വർഷം ബനു തമീം ഗോത്രം വന്നു. ബനു തമീം ഗോത്രം വന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറകൾക്ക് പിന്നിൽ നിന്ന്, റസൂലുള്ള വീട്ടിനകത്താണ്, സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ കുടുംബമുണ്ട്, കുടുംബങ്ങളാണ്. അപ്പോ ഹിജ്റയുടെ 9 റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് 9 ഭാര്യമാരുണ്ട്, 9 ഭാര്യമാരുടെ ഹുജറകൾ റസൂലുള്ള സന്ദർശകനാണ്. അപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറകളിലാണ്. ഈ ബനു തമീം ഗോത്രം വന്നിട്ട് അതിൽ അഖ്റ ഇബ്നു ഹാബിസ് അത്തമീമി യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിളിക്കുകയാണ്, ഉഖ്റുജ് ഇലൈന എന്ന് പറഞ്ഞ പുറത്തു വരണം, പുറത്തു വരണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വീട്ടിനകത്താണ്, പുറത്തു വരാൻ പറഞ്ഞു. എന്നിട്ട് പറയുന്നത് ഇന്ന ഹംദി ലസൈൻ വ ഇന്ന ദമ്മി ലഷൈൻ, അതായത് പിന്നെ അതൊരു പിന്നെ പിന്നെ എന്നെ പ്രശംസിക്കൽ നല്ലതാണ്, പിന്നെ എന്നെ ഇകഴ്ത്തൽ മോശമാണ് എന്നൊക്കെ അർത്ഥത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്, ഇയാളിത് വിളിച്ചു പറയണത് പുറത്ത് നിന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക്കല്ലാ, പ്രശംസിക്കൽ മഹത്തരവും ഇകഴ്ത്തൽ മോശവും അത് അള്ളാന്റെ വിഷയത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു. ഏതായാലും അയാൾ വിളിച്ച് റസൂലുള്ളാഹിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പുറത്തു വന്ന്. അപ്പൊ ആ വിഷയത്തിലാണ് ആയത്തിറങ്ങുന്നത്, ഇന്നല്ലദീന യുനാദൂനക, താങ്കളെ വിളിക്കുന്നവർ, മിൻ വറാഇൽ ഹുജറാത്ത്, ഹുജറാത്തിന്റെ പിന്നിൽ നിന്ന്, അക്സറുഹും ലാ യഅഖിലൂൻ, അവരിലധികവും ചിന്തിക്കുന്നവരല്ല, ചിന്തിച്ച് മനസ്സിലാക്കുന്നവരല്ല എന്നുള്ളത്. വലവ് അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം, താങ്കൾ അവരിലേക്ക് പുറത്തു വരുന്നത് വരെ അവർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ, ലകാന ഖൈറൻ ലഹും, വല്ലാഹു ഗഫൂറു റഹീം. ഇവിടെ ഹുജറാത്ത്, ഈ ഭാഗത്ത് ഹുജറാത്ത് എന്ന് വന്നു, അതുകൊണ്ടാണ് സൂറത്തിന് ഹുജറാത്ത് പേരിട്ടത്. ഹുജറാത്ത് എന്നുള്ള പ്രയോഗം ഇതിലുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞ, അതുകൊണ്ട് ഉദ്ദേശം എന്താ? ഹുജറാത്ത് കൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളാണ്. അതാണ് നമ്മളൊരു ക്ലാസ്സിൽ വിശദീകരിച്ചത്, മനസ്സിലായില്ലേ? ഈ ഹുജറകളെ സംബന്ധിച്ചിടത്തോളം കുറെ വലിയ സംഭവങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഈ ഹുജറകൾ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഐഖിലു സവാഹിബൽ ഹുജറാത്ത് ഫറുബ്ബ കാസിയത്തിൻ ഫിദ്ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ, ഐഖിലു സവാഹിബൽ ഹുജറാത്ത്, പിന്നെ ഹുജറകളിൽ ഉറങ്ങുന്ന സ്ത്രീകളെ ഉണർത്തു എന്ന് പറയും. അത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനാണ്. ഐഖിലു സവാഹിബൽ ഹുജറാത്ത്, ഹുജറകളിലുള്ള സ്ത്രീകളെ ഉണർത്തു എന്ന് പറയും. അതായത് സ്ത്രീ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഉണർത്താനാണ്. എന്നിട്ട് പറയും റുബ്ബ കാസിയത്തിൻ ഫിദ്ദുനിയ ആരിയത്തിൻ ഫിൽ ആഖിറ, ദുനിയാവിൽ വസ്ത്രം അണിഞ്ഞ എത്ര സ്ത്രീകളാണ്, അവർ ആഖിറത്തിൽ നഗ്നരാണ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. പിന്നെ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കും, ഭാര്യമാരെ വിളിച്ചുണർത്തും, എന്നിട്ട് രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഖിയാമുല്ലൈൽ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഹുജറ അതാണ് അവിടെ ഭാര്യമാരുടെ ഹുജറകൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, പിന്നെ വഖർന ഫീ ബുയൂതികുൻ, അല്ലെങ്കിൽ വദ്കുർന മാ യുത്ല അലൈകുൻ ഫീ ബുയൂതികുൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങളെ നിങ്ങൾ ഓർക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക എന്നുള്ളതൊക്കെ പിന്നെ പറഞ്ഞ ആ ബുയൂത്തൊക്കെയാണ് ഈ ഇവിടെ ഈ ഹുജറ കൊണ്ട് ഉദ്ദേശം. പിന്നെ കുറെ ചരിത്ര സംഭവങ്ങളുടെ സാക്ഷ്യങ്ങളാണ് ഈ ഭവനങ്ങൾക്കുള്ളത്. അതിൽപ്പെട്ടതാണ് നിവേദക സംഘങ്ങൾ വന്നപ്പോൾ, ഈ നിവേദക സംഘങ്ങൾ വന്ന് നിൽക്കുന്നത് എവിടെയാണ്, ആ ഈ വീടുകൾക്ക് ആ പുറത്താണ്. വറ എന്ന് പറഞ്ഞെങ്കിൽ കുറെ അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗമാണ് വറ എന്നുള്ളത്. വറ എന്ന് പറഞ്ഞാല് പിന്നിൽ എന്നർത്ഥമുണ്ട്, മുന്നിൽ എന്നർത്ഥമുണ്ട്, ശേഷം എന്നർത്ഥമുണ്ട്, കൂടാതെ എന്നർത്ഥമുണ്ട്. പല അർത്ഥങ്ങൾക്ക് അത് പ്രയോഗിക്കും വറ എന്നുള്ളത്. ചിലയിടത്ത് വിശുദ്ധ ഖുർആനിൽ വറ എന്ന് പ്രയോഗിച്ചു കൊടുത്ത് അമാം എന്നാണ് അർത്ഥം, മുന്നിൽ എന്നാണ് അർത്ഥം. വക്കാന വറാഅഹും മലികു യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ, വക്കാന വറാഅഹും എന്നാണ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ഉദ്ദേശം. പിന്നെ ഇവിടെതാണ് വറ അൽ ഹുജറാത്ത് എന്ന പിന്നിൽ നിന്ന്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പിന്നെ ഫമൻ ഇബ്തഗ വറാഅ ദാലിക് ഫഉലൈകഹും ഉആദുൻ, അവിടെ ഗൈറ ദാലിക് എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ ശേഷം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഈ വറ എന്നുള്ള പ്രയോഗം വരും. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ ഭൂരിഭാഗവും ലാ യഅഖിലൂൻ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കാത്തവരാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇത് അറാബികളെ കുറിച്ചാണ് പറയുന്നത്, കാരണം അവരാണ് അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ബനൂ തമീമിലെ അറാബികളാണ് വന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത് അക്രാബിന് ഹാബിസ് അത്തമീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹസന കുട്ടിനെ എടുത്തിട്ട് മുത്തുകയാണ്, ഉമ്മ കൊടുക്കുകയാണ്. അപ്പൊ പറയാണ് നിങ്ങൾ കുട്ടികളെ മുത്തുവോ, എനിക്ക് കുറെ മക്കളുണ്ട്, ഞാൻ ഇതുവരെ എന്റെ കുട്ടികളെ ഉമ്മ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു, മുത്തിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നിന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ഊരി മാറ്റിയിട്ടുണ്ട് എങ്കിൽ ഞാൻ അതെങ്ങനെ നിനക്ക് ഉടമപ്പെടുത്താനാണെന്ന് പറയാണ്. അപ്പൊ അവരുടെ ആ പിന്നെ പ്രകൃതാണ് അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ ഭൂരിഭാഗവും, എല്ലാവരും എന്നർത്ഥത്തിലല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രയോഗം നോക്കി നിങ്ങൾ, എല്ലാവരും അങ്ങനെയാണ് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ പിന്നെ അവരുടെ അറാബികളുടെ പൊതു പതിവ് അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് നിന്ന് ഇസ്ലാം പഠിക്കുവാനും അദബുകൾ മനസ്സിലാക്കുവാനുള്ള അവസരം അവർക്കില്ല, അദബുകൾ മനസ്സിലാക്കാനുള്ള അവസരം അറാബികൾക്കില്ല. അതുകൊണ്ടാണ് ചില അറാബികൾ എന്ത് ചെയ്യും, അവർ ഒട്ടകയറ്റ് വരിക, ഒട്ടകയറ്റ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒട്ടകയറ്റുണ്ട് കയറി, പള്ളിന്റെ ഉള്ളിൽ ഒട്ടകയറ്റുണ്ട് വരും, എന്നിട്ട് പള്ളിന്റെ ഉള്ളിൽ ഒട്ടകത്തെ അവിടെ കിടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഇരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു അറാബി വന്നിട്ട് പറയണം, മൻ മിൻകും മുഹമ്മദ്, നിങ്ങളിൽ ആരാ മുഹമ്മദ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരിൽ ഒരാളായിട്ടാണ്. അതേപോലെ തന്നെ മൻ മിൻകും ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ ആരാണ്, ഇങ്ങനെ ചോദിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹിനോട് ചെന്ന് ചോദിക്കണത് ആരാണ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അപ്പൊ ഞാനാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ആ അല്ലാഹു ബഅസക്, അള്ളാഹുവാണ് നിന്നെ നിയോഗിച്ചത്, അതേപോലെ നിന്റെ റസൂല് വന്നിട്ട് ഒരു ദൂതൻ, നീ അയച്ച ഒരു ദൂതൻ വന്നിട്ട് പിന്നെ ഞങ്ങളോട് ഇങ്ങനെ പറയേണ്ടി നിന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് നിന്നെ നിയോഗിച്ചത്. അപ്പൊ അള്ളാഹുവാണ് ഞങ്ങളുടെ മേൽ അഞ്ചു സമയം നിസ്കാരം ഫറളാക്കിയത്, അള്ളാഹുവാണ്. അങ്ങനെ ഓരോന്ന് ചോദിക്കാണ്. ചിലതിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ചെന്നിട്ടാണ്ട് അടുത്ത് കാല് മുട്ട് മുട്ടിനോട് കുത്തിയിരുന്നു എന്നാണ്, എന്നിട്ട് ചോദിച്ചു. ഇതൊക്കെ അറാബികൾ അവരുടെ രീതിയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയണേ, ഞാൻ കൂട്ടൂല, ഇനി കുറക്കൂല, അഞ്ചു വക്ത നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, നോമ്പ് വൽക്കും, ഞാൻ ഇതില വർദ്ധിപ്പിക്കൂല, കുറക്കൂല. എന്നിട്ട് എന്ത് ചെയ്യണം, അറാബി പിന്നെ പിരിഞ്ഞു പോകുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, സ്വർഗത്തിൽ പോണ ആളക്കാണെങ്കിൽ അയാളെ നോക്കിക്കോളി. അതാണ് പിന്നെ അവരുടെ അറാബികളുടെ ആ ഒരു പ്രത്യേകത. ഗ്രാമീണതയിലാണ് അവർ വളർന്നത്, അതുകൊണ്ട് തന്നെ കൂടുതൽ അവർക്ക് അദബുകൾ, ഇസ്ലാമികമായ മര്യാദകൾ പഠിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ പെരുമാറ്റത്തിലെ പ്രത്യേകതകൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ദുൽഖുവൈസറ അലി യമാനി, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ദുൽഖുവൈസറ തമീമിയുണ്ട്, ദുൽഖുവൈസറ അലി യമാനിയുണ്ട്. ആ യമാനി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദിൽ നിന്നാണ് മൂത്രമൊഴിക്കുന്നത്. മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, സഹാബത്തുണ്ട്, ആ മസ്ജിദിൽ വന്നിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഒരു എന്നിട്ട് മൂത്രമൊഴിക്കണം, നിന്ന് മൂത്രമൊഴിക്കണം എന്ന് ആലോചിച്ചതാക്കാണ് ഈ പള്ളിയിൽ. ഒരു മനുഷ്യൻ ആ പള്ളിയിൽ വേറെ ആളുകളുണ്ട്. താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുള്ള റസൂലുള്ളാഹിന്റെ പള്ളി. അപ്പൊ അത് അവരുടെ ഒരു പിന്നെ പ്രത്യേകതയാണ്. അങ്ങനെ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, പിന്നെ സഹാബത്ത് അയാളെ ദേഷ്യപ്പെട്ട് വരട്ടിയപ്പോ റസൂലുള്ള അവരായിട്ട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. അയാളുടെ ആവശ്യം നിർവഹിക്കോളം റസൂലുള്ള എന്ത് ചെയ്ത്, പിന്നെ മൂത്രയൊഴിച്ച് തീരോളം റസൂലുള്ള സഹാബികളെ ഒതുക്കി നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ച്. പിന്നെ അയാളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ള സഹാബികളോട് എന്ത് ചെയ്ത്, അത് ക്ലീനാക്കാൻ പറഞ്ഞു. അയാളോടല്ല, സഹാബികളോട് ക്ലീനാക്കാൻ പറഞ്ഞ് അയാൾ വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ്, പിന്നെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ വൃത്തികേടുകൾ വിസർജിക്കാനുള്ള സ്ഥലമല്ല പ്രത്യുത പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഖിറാത്തുൽ ഖുർആൻ നമസ്കാരം ദിക്ർ ഇതിനുള്ളതാണ് എന്ന് പറഞ്ഞ് ഉപദേശിച്ച്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളത് ഉൾക്കൊണ്ട് എന്ന് മാത്രമല്ല അയാൾ പറയാണ്, പിന്നെ അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ വലാ തർഹമാന അഹദ, എന്നോട് മുഹമ്മദിനോട് അള്ളാഹു നീ കരുണ കാണിക്കണമേ, ഞങ്ങളോടൊപ്പം ഒരാളോട് നീ കരുണ കാണിക്കരുത് എന്ന് പ്രാർത്ഥിച്ച്. അപ്പൊ റസൂലുള്ള പറഞ്ഞില്ല, കഥ ഹജ്ജർ തവാസിയ, അള്ളാഹിന്റെ വിശാലമായ കാരുണ്യത്തെ നിങ്ങൾ ഇടുക്കി കളഞ്ഞ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പ്രതികരിച്ചു. അതാണ് അറാബികൾ അവരുടെ പിന്നെ ആ പ്രത്യേകതകൾ. പക്ഷെ എന്നാലും അവർ ഉൾക്കൊള്ളുന്നത് മനസ്സിലായില്ലേ. ഒരു അറാബി എന്നിട്ട് പറയണേ, മുഹമ്മദ് എനിക്ക് ഖുർആൻ ഓതാൻ കഴിയില്ല, ഞാൻ വയസ്സായി, ഖുർആനൊന്നും പഠിക്കാൻ കഴിയണില്ല, അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ എന്തെങ്കിലും ചെല്ലാനുള്ളത് പറഞ്ഞു തരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം, നീ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയിൽ അദീം എന്ന് പറയാൻ പറയണം അയാളോട്. അപ്പൊ അയാൾ ഇങ്ങനെ കേട്ടിട്ട് അയാൾ പറയുന്നത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയിൽ അദീം, അയാൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയുന്നത് ഇതൊക്കെ അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹിനെ പ്രശംസിക്കാനാണല്ലോ, അള്ളാഹുവിന്റെ മഹത്വം പറയാനാണ് ഇത്, ഇതൊരു ചൊല്ലിയിട്ട് എനിക്കെന്തുള്ളത് എന്നാണ് അയാൾ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തന്നെയല്ല അതിന്റെ കൂലി, അള്ളാഹ്ക്കെന്താ അയാളുടെ അതിന്റെ ബർക്കത്ത് അതിന്റെ പ്രതിഫലം അയാൾക്കാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി അയാളുടെ തലച്ചോറിനില്ല. ഇതൊക്കെ അള്ളാഹുവിനുള്ളതാണ്, എനിക്കെന്തുള്ളത് എന്ന് റസൂലുള്ളാഹിനോട് അയാൾ ചോദിക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെടുത്ത് നീ അല്ലാഹുമ്മ ഹദിനി അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വആഫിനി ഇതൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ അതായക്കളാണ് അല്ലാഹുമ്മ റഹംനി വർസുഖനി വഹദിനി വആഫിനി. അപ്പൊ അയാളത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ പോവുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇരു കരങ്ങളും നന്മ നിറച്ചാണ് മനുഷ്യൻ പോകുന്നത് എന്ന് പറയും. ഞാൻ പറഞ്ഞത് അറബികളുടെ ആ ഒരു പ്രത്യേകതയാണ്, അവരുടെ ആ ഒരു പിന്നെ ഒരു അറബി പനി പിടിച്ച് കിടന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ അറബിനെ സന്ദർശിച്ച്. അപ്പൊ പനി പിടിച്ച് ഇങ്ങനെ വരച്ച് തുള്ളാണ് അയാള്. അപ്പൊ റസൂലുള്ള പറഞ്ഞു ലാ ബസ്തഹൂറു ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞു. അത് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദുആ ലാ ബസ് തഹൂറുൻ ഇൻഷാ അല്ലാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ലാബസ് എന്നാണ് എന്താ, ആ പനി പിടിച്ച് ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ പനി ഖൈറാണ്, കുഴപ്പമില്ല, പനി ഖൈറാണെന്നുള്ള അർത്ഥത്തിലാണ് ലാബസ്. തഹൂറുൻ ഇൻഷാ അല്ലാ, മാത്രമല്ല പനി പിടിച്ച് രോഗമായിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പാപശുദ്ധിയാണ്. നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാപങ്ങൾ പോകും, അതുകൊണ്ട് തഹൂറുൻ എന്ന് പറഞ്ഞു. ഇത് ഈ ദുആണ്ട് റസൂലുള്ള പറഞ്ഞത് കേട്ടപ്പോ അയാൾ ഇറ്റ ചാട്, കബർക്ക് കാലിട്ടാനായി വരച്ച് തുള്ള, ഇപ്പോൾ ലാബസ് തഹൂറുൻ ഇൻഷാ അല്ലാ. അങ്ങനെ ഉണ്ടല്ലോ വയസ്സന്മാരെങ്ങനെ പറയില്ല കബർക്ക് കാലിട്ടാന്, അതായത് പനി പിടിച്ച് വരച്ച് തുള്ളുകയാണ് ഞാൻ, അപ്പൊ ലാബസ് തഹൂറിന് ഇൻഷാ അല്ലാന്നാ പറയണ എന്ന് പറഞ്ഞ അയാൾ റസൂലുള്ളാഹിനോട് എന്ത് ചെയ്ത്, പിന്നെ ആ അവിടെ വെച്ചിട്ട് പിന്നെ എതിർത്ത് സംസാരിച്ചതാണ്. അറബികൾ അവരുടെ ചില പിന്നെ പ്രത്യേകതകളാണത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു അക്സറുഹും ലാ യഅഖിലു, അവരിൽ അധികം ആളുകളും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. പക്ഷെ കാര്യം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരത് ഉൾക്കൊള്ളും. മാത്രമല്ല എല്ലാ അറബികളും ഒരേ പ്രകൃതക്കാരല്ല, അറബികളിൽ വളരെ പണ്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓതി കൊടുക്കണമൊക്കെ അവർ ഉൾക്കൊള്ളണത്, അതവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവരുന്നത്. സ്വർഗത്തിൽ പോണ ആളെ കാണണമെങ്കിൽ ഇയാളെ കണ്ടോളി എന്ന് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അറബിയുടെ വിഷയത്തിലാണ്. ഞാനൊരിക്കൽ പിന്നെ അസ്മാഇനെ മുട്ടുകുത്തിച്ച ഒരു അറബിനെ കുറിച്ച് പറഞ്ഞല്ലേ, അതേപോലെ ക്രൂരനായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ്, വളരെ ക്രൂരനായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ്. ഹജ്ജാജ് ബിൻ യൂസഫ് ചിലപ്പം അറബികളെ കണ്ടുമുട്ടുന്ന ചില ചരിത്രങ്ങളുണ്ട്. ഹജ്ജാജിന്റെ ഭാഷയും തന്നെ വെട്ടുന്ന കഷ്ണം രണ്ട് എന്നാണ്, വാളുകൊണ്ട് സംസാരിക്കണ ഒരു പ്രകൃതക്കാരൻ. അറബികളെ കണ്ടിട്ട് ഹജ്ജാജ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. ഹജ്ജാജ് ചോദിക്കുകയാണ് ഒരിക്കൽ അറബിനോട്, പിന്നെ ഹജ്ജാജ് ബിൻ യൂസഫിനെ കുറിച്ച് എന്താ അഭിപ്രായം, പറയണം ബാലിമാണെന്ന്, അക്രമിയാണെന്ന് ഹജ്ജാജിനോടാ പറയണത്. അപ്പൊ അപ്പൊ അബ്ദുൽ മലിക് ഇബ്നു മർവാനെ കുറിച്ച് എന്താ അഭിപ്രായം? അബ്ദുൽ മലിക്കിന്റെ ഗവർണറാണ് ഹജ്ജാജ്, ഭരണാധികാരിയാണ് അബ്ദുൽ മലിക്. അപ്പൊ ബാലിബുൻ ഹാഷിം മഹാപരാക്രമിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോ എന്തുകൊണ്ടാണ് അബ്ദുൽ മലിക്കും മാലിബുൻ ഹാഷിമായെന്ന് ചോദിച്ചു പറയണ, മൂപ്പരാണ് ഹജ്ജാജിനെ ഞങ്ങൾക്ക് ഗവർണറാക്കിയത്, അതുകൊണ്ടാണ് മാലിബുൻ ഹാഷിം എന്ന് മനസ്സിലായില്ലേ. പിന്നെ ഹജ്ജാജ് അയാളെ വെറുതെ വിട്ട്, കാരണം അയാളുടെ ആ നിലപാടില് സത്യസന്ധതയിൽ ഹജ്ജാജ് അയാളെ വെറുതെ വിടുകയുണ്ടായത്. ഒരിക്കൽ ആളാമിനെ ഹജ്ജാജ് കണ്ടപ്പോ അയാളോട് ചോദിച്ച്, പിന്നെ ഗോത്രങ്ങളിൽ ഏറ്റവും നല്ല ഗോത്രം ഏതാണ്? അപ്പൊ പറഞ്ഞ ഖുറൈഷ് ആണ് എന്ന് പറഞ്ഞു. ഖുറൈഷ് അത് എന്തുകൊണ്ടെന്ന് വെച്ച് ഖുറൈഷികളിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുള്ളത്, അതുകൊണ്ട് ഖുറൈഷ് ആണ് ഏറ്റവും നല്ല ഗോത്രം. അപ്പൊ ഗോത്രങ്ങളിലെ ഏറ്റവും മോശമായ ഗോത്രം ഏതാന്ന് ചോദിച്ച്, അപ്പൊ അത് സഖീഫ് ഗോത്രമാണ് എന്നാണ്, സഖീഫ് ഗോത്രം. അപ്പൊ അതെന്തുകൊണ്ടെന്ന് വെച്ചപ്പോ അതിലാണ് ഹജ്ജാജ് ബിൻ യൂസഫ് ഉള്ളത്, അതുകൊണ്ട് ഹജ്ജാജാണ് ഈ ചോദിക്കണത്. ഈ അറാബിക്ക് അറിയില്ലാതെ ഹജ്ജാജാണ് എന്നുള്ളത്. അപ്പൊ ഹജ്ജാജ് ബിൻ യൂസഫ് പറയാണ്, ഞാനാണ് ഹജ്ജാജ് ബിൻ യൂസഫ്. അപ്പൊ അറാബി ആകെ വെട്ടിൽ വീണ്, എന്ന ഹജ്ജാജിന്റെ ഈ പറഞ്ഞത്, ഹജ്ജാജ് ഉള്ളത് കൊണ്ടാണ് സഖീഫ് വളരെ മോശം. അപ്പൊ അറാബി ഹജ്ജാജിനോട് പറയണേ, ക്ഷമിക്കണം ഹജ്ജാജ്, എനിക്കൊരു വർഷത്തിൽ 3 ദിവസം മൂച്ചി ഭ്രാന്താണ്, അതിലൊരു ദിവസമാണ് ഈ ദിവസം എന്ന് പറഞ്ഞത്. അങ്ങനെ ഹജ്ജാജ് അയാള് വെറുതെ വിട്ട്, ഹജ്ജാജ് അയാളെ വെറുതെ വിട്ട്. ചില അറാബികളുടെ ബുദ്ധി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പണ്ട് അസ്മായി ഭയങ്കര ബുദ്ധിജീവിയാണ്, നല്ല നിപുണനായ കവിയാണ്, അബ്ദുൽ മലിക് ഇബ്നു ഖുറൈബ് അൽ അസ്മായി. അയാളുടെ കഴിവ് ഭയങ്കര ശക്തമായ നല്ല കഴിവുള്ള കവിയാണ് അസ്മായി. അറബി ദീവാനുകൾ അദ്ദേഹത്തിന്റെ കവിതയാൽ ധന്യമാണ്. അങ്ങനെ ഈ അസ്മായി പറയാണ്, ഒരിക്കൽ എന്നെ ഒരു ആള് വിരുന്നിന് വിളിച്ച്, അപ്പൊ ആ വിരുന്നിൽ ഞാൻ പോയി, നല്ല പിന്നെ നല്ല നല്ല ഭക്ഷണ ഉഷാർ ഭക്ഷണം, നെയ്യൊക്കെ കോരി ഒഴിച്ചിട്ടുള്ള നല്ല ഭക്ഷണമാണ്. അപ്പൊ ആ ഭക്ഷണത്തിന് ഞങ്ങൾ തിന്നായിരിക്കുമ്പോണ്ട് ഒരു അറാബി പോഞ്ഞ് എന്ന ടൈലിരുന്ന് വിളിച്ചിട്ടൊന്നുമില്ല, മൂപ്പര് ഓടി എന്ന ടൈലിരുന്നിട്ട് എന്ത് ചെയ്ത്, മൂപ്പര് ഇത് കോരി പാരാൻ തുടങ്ങിയതാണ്. മാത്രല്ല ഈ നെയ്യൊക്കെ അയാളുടെ കയ്യുമ്പോ കൂടി ഇങ്ങനെ വലിച്ചു വീണാണ്, അങ്ങനെ ഇത് ആർക്കും അത്ര ഇഷ്ടായില്ല അറാബി അങ്ങനെ ചെയ്തത്. അറാബികളോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ അറാബിനോട് അസ്മായി അല്ല കവിതയിൽ അടിച്ച് അസ്മായി അർണിക്ക എന്നക്ക അസ്ലത്തുൻ ഫി അർളി ഹഷിൻ അതഹവാബിലും മിമ്പാദി റഷിൻ, അതായത് വരണ്ട മരുഭൂമിയില് പിന്നെ ഈ ആദ്യം ചാരൽ മഴ, പിന്നെ ഒന്നായിട്ടൊരു മഴ വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള പിന്നെ സസ്യങ്ങളൊക്കെ എങ്ങനെയാ പിന്നെ വെള്ളം വലിച്ചെടുക്കുക, അതേപോലെയാണ് നിങ്ങൾ എന്ന അർത്ഥത്തിൽ പിന്നെ അസ്മായി പറഞ്ഞു. എന്നൊക്കെ അസ്ലത്തുൻ ഫി അർളി ഹഷിൻ അതഹവാബിലും മിമ്പാദി റഷിൻ ഇങ്ങനെ. അപ്പൊ ഉടനെ ഈ അറാബി അസ്മായിന്റെ വായടപ്പാൻ മറുപടി, കഅന്നക ബഅറതുൻ ഫി ഇസ്തി കബ്ഷിൻ മുദല്ലാതിൻ വദാകൽ കബ്ഷു യംഷി, പിന്നെ നടന്നു പോകുന്ന ഒരാട്ടിന്റെ മൂട്ടിൽ തൂങ്ങിക്കിടക്കുന്ന ബാറത്ത് എന്ന് പറഞ്ഞാല് കാഷ്ടം പോലെയാണ് നീ, എങ്ങനെ ഉണ്ടാവും ആ കാഷ്ടം ആട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതായത് അസ്മായി പാടിയ കവിതയിൽ ഉണ്ട് രണ്ടും ഉണ്ടല്ലോ, അതിന്റെ ആദ്യ ഭാഗം അവസാന ഭാഗം ഷീനോണ്ടാണ് അവസാനിക്കുന്നത്. അപ്പൊ മറുപടി കൊടുത്തപ്പോ അറാബി മറുപടി കൊടുത്തപ്പോ പിന്നെ അറബിനെ പറയുന്നുണ്ട് പിന്നെ അസ്മായി കലാമുക ഉൻസ വൽ ജവാബു ദക്കർ, നിന്റെ സംസാരം പെണ്ണാണ് പക്ഷെ എന്റെ മറുപടി ആണാണ് എന്നിട്ടാണ് പറയുന്നത്. കഅന്നക ബാറത്തുൻ ഫി ഇസ്തിക ബിഷിൻ ഉണ്ടോ ഷീന് അതഹവാബിലു അല്ല മുദല്ലാത്തിന് വദാക്കൽ കബ്ഷു എംഷി. അപ്പൊ ഷീന് കൊണ്ട് അവസാനിക്കുന്ന രീതിയിൽ തന്നെ മറുപടിയും കൊടുക്കാൻ അറാബിക്ക്. അപ്പൊ അസ്മായി ആകെ അന്തം വിട്ട് ഇങ്ങനത്തെ പ്രതികരണം കേട്ടപ്പോ. അപ്പൊ അസ്മായി ചോദിക്കാണ് അല്ലാത്ത താരിഫ് ഷേർ, എനിക്ക് ഷേർ അറിയോ. അപ്പൊ ഇയാള് പറയാണ് കൈഫല ആരിഫു ആന ഉമ്മുഹു അബു, എനിക്കെങ്ങനെ കവിത അറിയാതിരിക്കും, കവിതന്റെ ഉമ്മി വാപ്പി ഞാനാണ്, കവിതന്റെ വാപ്പി ഉമ്മി ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അസ്മായി അറിയണമെന്ന് അയാളൊന്ന് പരീക്ഷിക്കന്നെ ഒന്ന് പരീക്ഷിക്കന്നെ. അപ്പൊ അസ്മായി ഇങ്ങനെ ആലോചിക്കാണ്, അറബി ഭാഷയിൽ ഏറ്റവും പ്രയാസമുള്ള കാഫിയ സുക്കൂനിൽ അവസാനിക്കുന്ന തൊട്ടു മുമ്പ് ഫതഹാകുന്ന, ഇപ്പൊ ലൗ എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ സുക്കൂനിൽ അവസാനിക്കുകയും തൊട്ടു മുമ്പ് ഫതഹാകുകയും ചെയ്യുന്ന രീതിയിലൊരു കാഫിയ ഉണ്ടല്ലോ, അതാണ് കവിതയിൽ ഏറ്റവും പ്രയാസമുള്ളത്. അങ്ങനെ ഒരു കവിത ചോദിക്കാം അയാളോട് എന്ന് പെട്ടെന്ന് ഇത്തരം മുട്ടുന്ന രീതിയിലുള്ള ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് അസ്മായി എന്ത് ചെയ്ത് അയാളോട് പറഞ്ഞു, ഇങ്ങനെ സുക്കൂനിൽ അവസാനിക്കുന്ന തൊട്ടു മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാകുന്ന രീതിയിലുള്ള കവിത പറയാൻ പറഞ്ഞു. അയാളത് അസ്മായി ചോദിക്കുന്നതിന് മുമ്പ് ഖൗമും ബിനജദിൻ ഖദ് ആഹദ്നാഹും സഖാഹുമുല്ലാഹു മിനൻ നൗ എന്ന് പറഞ്ഞു. അത് കവിത നല്ല ഭാഷയുള്ള കവിതയാണ്. ഖൗമം ബി നജദിൻ ഖദ് ആഹദ്നാഹും സഖാഹുമുല്ലാഹു മിനൻ നൗ കണ്ട നൗ ഇങ്ങനെയാണ് അവസാനിച്ചത്. അപ്പൊ അസ്മയ ചോദിച്ചു നൗ നൗ മാത, അസ്മയ്ക്ക് ഇത് മനസ്സിലായി നൗ മാത. അപ്പൊ അയാൾ കവിതയിൽ ഇവിടെ തന്നെ നൗ തല ഫി ദുജ ലൈലത്തിൻ കാലിഹത്തിൻ മുദ്ലിമത്തിൻ ലൗ, അതും അവസാനിച്ചത് ഇത് എന്തെന്ന് പറഞ്ഞെടുത്തപ്പോ അത് അവസാനിപ്പിച്ചതും അങ്ങനെ തന്നെ. കണ്ടോ നൗ ലുഅത്തുൻ ഫി ദുജാലൈലത്തിൻ മുദ്ലിമത്തിൻ കാലിഹത്തിൻ ലൗ, ഇങ്ങനെ പ്രതികരിച്ചു. അപ്പൊ ലൗ മാത എന്താ ഈ ലൗ? അപ്പൊ അതിലും കവിത മുപ്പര് ചൊല്ല്. ലൗ സാറ ഫി ഹഫാരിസുൻ ലൻസന ഫി സത്ഹി അർദിൻ മുൻതൗ, അങ്ങനെ അതിനും അങ്ങനത്തെ ഒരു കവിത പറഞ്ഞു മൂപ്പര്. കണ്ടോ? അപ്പൊ അസ്മയ കൊണ്ട് ചോദിച്ചു മുൻതൗ മാത എന്താ ഈ മുൻതൗ, ഇതൊക്കെ ഉണ്ടല്ലേ ഒക്കെ അവസാനിക്കണേ. അപ്പൊ മൂപ്പർ പറയുന്നത് മുൻതൗ അൽകഷി ഹദീമുല്ല ഹഷ കൽബാസി യൻഖല്ലു മിന മിനൽ ജൗ, കൽബാസി യൻഖല്ലു മിനൽ ജൗ, അങ്ങനെ ഇതൊക്കെ അവസാനിക്കണ ഇങ്ങനെയാണ്. ഇയാൾ ചെല്ലേണ്ട കവിത ഒക്കെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അതും മൂപ്പര് അവിടെ നിമിഷങ്ങൾ കൊണ്ട് പറയാനല്ലോ. ഇതിങ്ങനെ നീണ്ടുപോയി, കൊറേ നീണ്ടുപോയി. അവസാനം ഈ അറാബിക്ക് ദേഷ്യം വന്ന അറാബി പറഞ്ഞ് അവസാന അസ്മായി എത്തിയത് ഈ ഔ എന്നുള്ള ഒരുത്താണ് ഇങ്ങനെയാണ് എത്തിയത്. അപ്പൊ ഔ മാതാന്ന് ചോദിച്ചപ്പോ ഔ അദ്രിബൻ ഔ അദ്രിബു റസക ബിസുവാനത്തിൻ തഖൂലു ഫി ദർബതിഹ ഖൗ എന്ന് പറഞ്ഞു അവസാനം ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോ അറാബിക്ക് ദേഷ്യം പിടിച്ച് ഔ എന്താണെന്ന് ചോദിച്ചപ്പോ അദ്രിബൻ നബി സുബാനത്തിന് അവിടെ ഉണ്ടൊരു പിന്നെ ഈ പിന്നെ ഇത് ഒരു തടി കിടക്കണ് ഒരു ഇഷ്ടിക പോലത്തെ ഒരു കഷ്ണം കിടക്കണ് ഞാൻ എന്റെ തലക്ക് ആ സുബാനത്ത് എടുത്തിട്ട് അടിക്കും, ആ അടിയാണ് കൊള്ളുമ്പോ നീ ഖൗ എന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പൊ അസ്മയി പിന്നെ ചോദിച്ചില്ല ഖൗ എന്താന്ന് ചോദിച്ചില്ല, കാരണം പിന്നെ വരാൻ പോണത് അടിയാന്ന് മനസ്സിലായി. അങ്ങനെ അസ്മയി പിന്നെ ചരിത്രം ഉണ്ട് അത് വേറെ കുറച്ചില വിഷയങ്ങൾ. അസ്മയി ഇയാളെ അസ്മയ്ക്ക് ഭയങ്കര കൗതുക, ഇങ്ങനത്തെ അറാബികൾ നടത്തുന്നെങ്കിൽ അതൊക്കെ ചരിത്രത്തിലെ മുത്തുകളല്ലേ. അപ്പൊ അസ്മായി പറഞ്ഞു ഇന്ന് രാത്രി വിരുന്ന് എന്റെ പെരയിലാണ്, ഇതെന്തായാലും പെരയിക്കരണമെന്നാണ്. അങ്ങനെ അസ്മായി എന്തെങ്കിലും വിരുന്നൂട്ടി, അങ്ങനെ അസ്മായി തന്റെ ഭാര്യനോട് പറഞ്ഞ അഞ്ച് കോഴിനെ ഇത് ചെയ്യാൻ പറഞ്ഞു, മേക്ക് ചെയ്യാൻ പറഞ്ഞു, അഞ്ച് കോഴികളെ പിന്നെ ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ അസ്മായിന്റെ ഭാര്യ അഞ്ച് കോഴിനെ ഭക്ഷണമാക്കിയിട്ട് പാകം ചെയ്ത് ആ അഞ്ച് കോഴികൾ ഇങ്ങനെ നിർത്തി പൊരിക്കാറില്ലേ എന്നമാതിരി. അങ്ങനെ അഞ്ച് കോഴികളെ കൊണ്ടു വെച്ച് ആറാബി വന്ന് അങ്ങനെ ഭക്ഷണത്തിരിക്കുമ്പോ അസ്മായി പറഞ്ഞ് ഞാനും എന്റെ രണ്ട് ആൺമക്കളും എന്റെ ഭാര്യയുണ്ട്, രണ്ട് പെൺമക്കളും ഉണ്ട്, ഞങ്ങള് ആറാള്, നീയും ഇത് ഓരിയക്കാൻ പറഞ്ഞു. അപ്പൊ അറാബി പറഞ്ഞ് ഒറ്റയായിട്ട് ഓരിയക്കണം അതല്ല ഇരട്ടയായിട്ട് ഓരിയക്കണം. അപ്പൊ അസ്മായി പറഞ്ഞ് ഒറ്റയായിട്ട് ഓരിയക്കാൻ പറഞ്ഞു. അപ്പൊ അറാബി പറഞ്ഞ് മഹമുഷ്കിൽ അസ്മായി നീയും നിന്റെ ഭാര്യയും ഒരു കോഴിയും, നിന്റെ രണ്ട് ആൺമക്കളും ഒരു കോഴി, മൂന്നാളെ നീ നിന്റെ പെൺമക്കളും ഒരു കോഴി, അപ്പൊ അത്രേ മൂന്ന് കോഴി വരിക്കും കുടുംബത്തിന്, ഞാനും രണ്ട് കോഴിയും ഒറ്റയിലേ. അപ്പൊ അസ്മയ പറഞ്ഞില്ല അല്ല അത് പറ്റൂല, ഇരട്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞ് മഫുഷ്കില ഇരട്ടാക്ക, അസ്മയി നീയും നിന്റെ രണ്ട് ആൺമക്കളും ഒരു കോഴിയും, നിന്റെ ഭാര്യയും രണ്ട് പെൺമക്കളും ഒരു കോഴിയും, നാല് ഇരട്ടയായി, ഞാനും മൂന്ന് കോഴിയും നാല്. ഇനി ഒരിക്കലും അള്ളാഹുവാണ് ഈ വിഹിതം മാറ്റൂല എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോഴിക്കളി അയാൾ ഇരുന്ന് തിന്നാണ്. അല്ല കുല്ലിൻ, അത് നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറാബികൾ പിന്നെ അവരുടെ പ്രത്യേകതയാണ് അവര് ഗ്രാമീണതയിൽ നിന്ന് അകന്നാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രകൃതിപരമായിട്ട് അവർക്ക് കുറെ വിദ്യയോ അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറെ മര്യാദകളോ റസൂലുള്ള ഇസ്ലാം സ്വലം മതങ്ങളോട് ഒത്തു ജീവിച്ചിട്ട് അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പെരുമാറ്റത്തിൽ പല ദൂഷ്യങ്ങളും അവരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി അക്സറുഹും ലായാഖിലൂൻ, അവരിൽ അധികം ആളുകളും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. അധികം ആളുകളും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞത്. അവരുടെ മിക്കതിന്റെയും പിന്നെ സ്വഭാവം അതാണ്. വലവ് അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും വല്ലാഹു ഗഫൂറുർ റഹീം. സമയമല്ലേ ഈ ആയത്തോടെ എടുക്കണം. يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. يا أيها الذين آمنوا നമ്മൾ പറഞ്ഞു സൂറത്ത് ഹുജറാത്തിൽ അഞ്ച് തവണ എന്ത് വന്നിട്ടുണ്ട്, يا أيها الذين آمنوا എന്നുള്ള നീത വന്നിട്ടുണ്ട്. ഇത് എത്രാമത്തെ? ഇത് മൂന്നാമത്തേതാണ്. يا أيها الذين آمنوا വിശ്വാസികളെ, ഇൻ ജാഅകും നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഫാസിഖുൻ ഒരു ഫാസിഖ് വന്നാൽ, ഫാസിഖ് എന്താണെന്ന് നമുക്ക് പറയാം, എന്തുമായി വന്നാൽ, ബി നബ ഇൻ, നബ എന്ന് പറഞ്ഞ വാർത്ത, നബ വാർത്ത, ബി നബ ഇൻ വാർത്ത കൊണ്ട്, വാർത്ത കൊണ്ട് ഒരു ഫാസിഖ് വന്നാൽ, ഫതബയ്യനു, ഫതബയ്യനു എന്ന് പറഞ്ഞ ഫതസബ്ബതു, തസബ്ബത്തു, ഇങ്ങനെയും ഖിറാഅത്തുണ്ട്, തബയ്യനു എന്ന് ഖിറാഅത്തുള്ളത് പോലെ തന്നെ തസബ്ബത്തു എന്നും അവിടെ ഖിറാഅത്തുണ്ട്. രണ്ടിനും ഒരു മാനയാണ്, നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് വിവരം, വാർത്തയെ നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഫതസബ്ബത്തു ഫതബയ്യനു. അപ്പൊ ഒരു ഫാസിഖ് ഒരു നബഅയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫതബയ്യനു, നിങ്ങൾ എന്തിനാ ആ വാർത്തയെ ഉറപ്പ് വരുത്തണം, സ്ഥിരപ്പെടുത്തണം. അൻ തുസീബു ഖൗമം ബി ജഹാല, എന്തിനാ ഉറപ്പ് വരുത്താൻ പറഞ്ഞത്? അൻ തുസീബു എന്ന് പറഞ്ഞാൽ ലി അല്ലാ തുസീബു ഖൗമം ബി ജഹാല എന്നാണ്. അജ്ഞത നിമിത്തം ഒരു വിഭാഗത്തെ നിങ്ങൾ അല്ലാ തുസീബു, എന്താ നിങ്ങൾ അവരെ പിടികൂടാതിരിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദുരിതം പ്രയാസം ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടി. അൻ തുസീബു ഖൗമം ബിജഹാലെന്ന് പറഞ്ഞാൽ അറിവില്ലാതെ അജ്ഞത നിമിത്തം ഒരു വിഭാഗത്തെ നിങ്ങൾ അവർക്ക് ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, ഫതുസ്ബിഹു, അങ്ങനെ അറിവില്ലാതെ ഒരു വിഭാഗത്തിന് ഉപദ്രവം ഏൽപ്പിച്ചാൽ എന്താ ഉണ്ടാവുക? ഫതുസ്ബിഹു, അതിനാൽ നിങ്ങൾ ആയിത്തീരും, അലാ മാ ഫഅൽതും നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ, നാദിമീൻ ഖേദിക്കുന്നവർ, നാദിമീൻ എന്നാ ഖേദിക്കുന്നവർ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഒരു ഫാസിഖ് ഒരു നബഉമായി വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഫതബയ്യനു, എന്ത് ചെയ്യണം, ആ വാർത്തയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം, ഉറപ്പുവരുത്തണം. അതിന് എന്തിനാ ഉറപ്പുവരുത്താൻ പറഞ്ഞത്? അൻ തുസീബു ഖൗമം ബിജഹാല, അറിവില്ലാതെ നിങ്ങളൊരു വിഭാഗത്തെ പിടികൂടി അവരെ ശിക്ഷിക്കുക പോലുള്ളത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നിങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഖേദമുള്ളവരായിട്ട് മാറും. ഇവിടെ ഇൻ ജാഅകും, ഇൻ എന്നുള്ളത് എന്താ ഷർത്താണ്, അത് ഷക്കിനെ പ്രദാനം ചെയ്യുന്നു എന്ന് പറയാം, ഷക്കിനെ പ്രദാനം. ഇപ്പൊ സംശയാസ്പദമായ രീതിയിലാണ് ഒരു വാർത്ത, അത് കൊണ്ടുവരുന്നത് ഫാസിഖുൻ, ഫാസിഖാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാസിഖ് എന്നാ ശരിക്ക് തെറിച്ചവൻ എന്നർത്ഥം. ഫാസിഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെറിച്ചത് എന്നാണ്. ഫസഖ എന്ന് പറഞ്ഞാൽ ഖറജ എന്നർത്ഥം, ഖറജ, പുറത്തു വന്നു. ഈ ഉണ്ടല്ലേ, പിന്നെ വിത്തൊക്കെ പിളർന്നിട്ട് നവ പുറത്തു വരൂലേ, അതിന് പിന്നെ ഫസഖ എന്ന് പ്രയോഗിക്കും, പുറത്തു വരാം. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഖാരിജ് എന്നർത്ഥം, പുറത്തു വരുന്നു. ഇഞ്ചാക്കും ഫാസിഖുൻ, ഇവിടെ ഫാസിഖ് നമ്മളിപ്പോ തെമ്മാടികൾക്കും അധർമ്മകാരികൾക്കും ഒക്കെ ഫാസിഖ് എന്ന് പ്രയോഗിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ നിന്ന് തെറിച്ചവൻ, പുറത്തു വന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹുദൂദ്, അതിർ വരമ്പുകളിൽ നിന്ന് പുറത്തു വന്നവൻ എന്നുള്ള അർത്ഥമാണ്, അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരു ഫാസിഖ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ബിനബയിൻ ഒരു വാർത്തയുമായി, ഫതബയ്യനു അങ്ങനെ വന്നുവെങ്കിൽ, ഫ അതാണ് ജവാബിൽ വന്ന ഫയാണ്, തബയ്യനു നിങ്ങൾ ഉറപ്പാക്കണം, ആ വാർത്തയുടെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കണം, ഉറപ്പുവരുത്തണം. അൻ തുസീബു ഖൗമം ബിജഹാല, ബിജഹാല എന്ന് പറഞ്ഞാൽ ജഹാലത്ത് കൊണ്ട് എന്നർത്ഥം പറയാം, ജഹാലത്തിനാൽ, ബാബുൽ മുലാബസ എന്നും പറയാം, ഈ ബാഇന് ബാഉൽ മുലാബസ എന്ന് പറയാം, അല്ലെങ്കിൽ ബാഉൽ സബബിയ എന്ന് പറയാം. അജ്ഞത നിമിത്തം, അജ്ഞത കാരണത്താൽ, അല്ലെങ്കിൽ അജ്ഞത കൊണ്ട് ഒരു വിഭാഗത്തെ നിങ്ങൾ പിടികൂടാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു. ഫതുസ്ബിഹു ഫ ഹൗ സബബിയൻ, അങ്ങനെ അജ്ഞത നിമിത്തം ഒരു വിഭാഗത്തെ നിങ്ങൾ പിടികൂടി കൈകാര്യം ചെയ്താൽ ഫ അത് കാരണത്താൽ, തുസ്ബിഹു നിങ്ങളായിത്തീരും, അലാമ ഫാൽത്തും നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ, നാദിമീൻ ദുഃഖിക്കുന്നവർ. ഈ ആയത്ത് അവതരിക്കുവാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്, വളരെ ഗൗരവപ്പെട്ട രീതിയിലുള്ള. അതേപോലെ തന്നെ ആയത്തിൽ കുറെ മസ്അലകളുണ്ട്. ഇവിടെ യാ അയ്യുഹല്ലദീൻ ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു അവതരണ പശ്ചാത്തലമുണ്ട്, ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു അവതരണ പശ്ചാത്തലം. അതിൽ ചില റിവായത്തുകൾ ബലപ്പെട്ടതാണ്. അത് അല്ലേ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹയുടെ പിതാവ്, ജുവൈരിയ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹയുടെ പിതാവ്, അൽ ഹാരിസ് ഇബ്നു ദിറാർ അൽ ഖുസാഇ, അദ്ദേഹത്തിന്റെ പേര് അതാണ്, അൽ ഹാരിസ് ഇബ്നു ദിറാർ അൽ ഖുസാഇ. അദ്ദേഹം മദീനയിൽ വന്ന്, ഹാരിസ് ഇബ്നു ദിറാർ അൽ ഖുസാഇ, അദ്ദേഹം മദീനയിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹത്തിന് ഇസ്ലാം പഠിപ്പിച്ച് വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഇദ്ദേഹം പോവുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു പോകണം, ഖുസാഇ ഗോത്രത്തിലേക്ക് തിരിച്ചു പോകണം. ഖുസാഇ ഗോത്രം പിന്നെ മക്കയുടെയും മദീനയുടെയും ഇടയിൽ, മക്കയുടെ അടുത്ത് അസ്ഫാൻ ഖുദൈദ് സ്ഥലങ്ങളുണ്ടല്ലോ, ഇന്നത്തെ അസ്ഫാൻ ഖുദൈദ് ആ ഭാഗങ്ങളാണ് ഇവരുടെ ഖുസാഇ ഗോത്രത്തിന്റെ താമസ സ്ഥലം. അവിടേക്ക് പോകുമ്പോ പിന്നെ അൽ ഹാരിസ് പറഞ്ഞു, റസൂലെ ഞാൻ എന്ത് ചെയ്യാം, ഖുസാഇ ഗോത്രത്തിൽ പോയിട്ട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, എന്നിട്ട് ഇസ്ലാമിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിച്ചിട്ട് പിന്നെ അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരുടെ സക്കാത്തൊക്കെ ഞാൻ ശേഖരിച്ചു വെക്കാം, സക്കാത്ത് ശേഖരിച്ചു വെക്കാം, നിങ്ങളൊരു ടൈം പറയാം, ആ ടൈമിൽ നിങ്ങളൊരു ദൂതനെ പറഞ്ഞയച്ചാൽ ആ ദൂതന്റെ കയ്യിൽ ഞങ്ങൾ സക്കാത്ത് മദീനയിലേക്ക് തിരിച്ചു കൊടുക്കാം, കൊടുത്തയക്കാം എന്ന് അൽ ഹാരിസ് ഇബ്നു ദിറാർ അൽ ഖുസാഇ റളിയല്ലാഹു തആല അൻഹു, ജുവൈരിയ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ്, പിന്നെ റസൂലുള്ളാഹിനോട് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം പോയി ഖുസാഇ ഗോത്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് ഇദ്ദേഹം അവിടെ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച്, ആ ഇസ്ലാം സ്വീകരിച്ചവർ അവരുടെ സക്കാത്തൊക്കെ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു, അൽ ഹാരിസ് ഇബ്നു ദിറാറിനെ ഏൽപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതനെ വെയിറ്റ് ചെയ്യാണ്, സക്കാത്ത് മദീനയിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. ഇവര് വെയിറ്റ് ചെയ്യുമ്പോ പിന്നെ ടൈമായിട്ടും ദൂതൻ എത്തണില്ല, ദൂതൻ വരുന്നില്ല. അപ്പൊ ഇവർക്കൊരു ഉത്കണ്ഠ, ഹാരിസിന് ഉത്കണ്ഠ, എന്തുകൊണ്ടാണ് ടൈം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ല ഒരിക്കലും കരാറ് പറഞ്ഞാൽ അത് ലംഘിക്കുക എന്നുള്ളത്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അൽ ഹാരിസ് പറയാണ്, വല്ലതേ നമ്മളോട് നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒരു പിന്നെ അനിഷ്ടം മദീനയിലുണ്ടായോ, അതാണ് അവരുടെ ഉത്കണ്ഠ. അങ്ങനെ പിന്നെ ഇത് സ്വത്തായിട്ട് വെയിറ്റ് ചെയ്യാണ് മദീനയിൽ നിന്ന് ആളുകൾ വരുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാം, അവിടുന്ന് ഒരു ആള് വന്നിട്ട് കൊണ്ടുപോകാനില്ല എങ്കിൽ നമുക്ക് ഇത് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാം എന്നുള്ള അവര് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. ഇവര് ഈ സക്കാത്തിന്റെ സ്വത്തായിട്ട് മദീനയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാകുമ്പോഴാണ് വലീദ് ഇബ്നു ഉഖബ ഇബ്നു അബി മുഅയ്ത് വരുന്നത്. വലീദ് ഇബ്നു ഉഖബ, ഉഖബത്ത് ഇബ്നു മുഅയ്ത്തിന്റെ മകനാണ് വലീദ്. ഉഖബത്ത് ഇബ്നു മുഅയ്ത് അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ശത്രുവായിരുന്നു മക്കയിൽ. ഈ ഉഖബത്ത് ഇബ്നു അബി മുഅയ്ത്തിന്റെ മകനാണ് വലീദ്. ഈ വലീദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, മദീനയിൽ നിന്ന് ഈ ഖുസാഇ ഗോത്രത്തിലേക്ക് നിയോഗിച്ചു. എന്തിന്, ഇവരുടെ സക്കാത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവരെല്ലാവരും കൂടി ഖുസാഇ ഗോത്രത്തിൽ നിന്ന് ഈ സക്കാത്ത് മുതലേറ്റ് അവർ മദീനയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ആരുടെ വരവ്, വലീദിന്റെ വരവ്. വലീദിനെ റസൂലുള്ള പറഞ്ഞാണ് ഇവരുടെ സ്വത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലീദ് ഇബ്നു ഉഖബ ഇബ്നു അബി മുഅയ്ത് ഇവരുടെ ഗോത്രത്തിലേക്ക് അടുക്കുമ്പോൾ കാണുന്നത് ഇവരൊന്നായിട്ട് കൂടിയിരിക്കണാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ വരുന്നു എന്ന സന്തോഷത്താൽ ഇവർക്ക് എന്തുണ്ട്, ഒരു ആഹ്ലാദ പെരുമാറ്റമുണ്ട്. പക്ഷേ ഈ ആഹ്ലാദ പെരുമാറ്റം ഈ വലീദ് ഇബ്നു ഉഖ്ബ ഇബ്നു അബീ മുഅയ്ദ് നേരെ തിരിച്ചാ മനസ്സിലാക്കിയത്. അതേ മനസ്സിലാക്കിയത് ഇവരിന്ന് കൊല്ലാൻ വരികയാണെന്നുള്ളതാണ്, ഇവരിന്നെ പിടികൂടി കൊല്ലാൻ വരികയാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എനിക്കെതിരിൽ യുദ്ധത്തിന് വരികയാണെന്നുള്ളതാണ് അൽ വലീദ് ഇബ്നു ഉഖ്ബ ഇബ്നു അബീ മുഅയ്ദ് മനസ്സിലാക്കിയത്. ഈ വലീദ് ഇബ്നു ഉഖ്ബ ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ ഉമ്മത്തെ സഹോദരനാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉമ്മ ഒത്ത സഹോദരനാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉമ്മ പിന്നെ അറുവ ബിന്ദ് ഖുറൈസ് എന്ന് പറയും. അറുവ ബിന്ദ് ഖുറൈസ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മാതാവ്. അറുവ ബിന്ദ് ഖുറൈസ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉമ്മ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ദുന്നൂറൈൻ അറുവിന്ദ് ഖുറൈസ്. ഈ അറുവക്ക് ഇന്നെ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ദാണ്. അതിലുണ്ടായ കുട്ടിയാണ് അല്ല അസ്തഗ്ഫിറുല്ലാഹ് പിന്നെ അതെ അതിലുണ്ടായ അറുവയിലുണ്ടായ മകനാണ് വലീദ്. പിന്നെ അറുവയെ അഫ്ഫാന് കല്യാണം കഴിച്ചു. അഫ്ഫാൻ കല്യാണം കഴിച്ചു. അതിലാണ് ആരുണ്ടായത്, ഉസ്മാൻ കുട്ടി ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉമ്മത്തെ സഹോദരനാണ് വലീദ്. ഈ അറുവയുടെ ഉമ്മയാണ് റസൂലുള്ളാഹിന്റെ അമ്മായി അൽ ബൈദ എന്ന് പറയുന്ന മഹദി, അബ്ദുൽ മുത്തലിബിന്റെ മകൾ. അബ്ദുള്ള റസൂലുള്ളാഹിന്റെ വാപ്പ അബ്ദുള്ളാന്റെ പെങ്ങൾ അൽ ബൈദ എന്ന് പറയുന്ന ഉമ്മു ഹക്കീം. ഉമ്മു ഹക്കീം എന്നവരാണ് ഈ അറുവയുടെ ഉമ്മ, ഖുറൈസിന്റെ ഭാര്യ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയുടെ മകളാണ് ഈ അറുവ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വല്യമ്മ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വല്യമ്മ. ഏതായാലും ചരിത്രത്തിൽ ഈ വലീദ് ബിൻ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ദുമായിട്ട് ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഇദ്ദേഹത്തെയാണ് കൂഫയുടെ ഗവർണറാക്കിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചരിത്ര സംഭവങ്ങൾ കാണാൻ സാധിക്കും. അലാക്കുല്ലിൻ ഈ അൽ വലീദ് ബിൻ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ദ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചതനുസരിച്ച് മദീനയിൽ നിന്ന് ഇവരുടെ സക്കാത്ത് വാങ്ങാൻ വേണ്ടിട്ട് വരുമ്പോൾ ഇവർ നേരെ തിരിച്ചു മനസ്സിലാക്കി. അല്ല, ഇയാൾ നേരെ തിരിച്ചു മനസ്സിലാക്കി, ഇവർ നല്ല ആഹ്ലാദത്തിൽ നിൽക്കുകയാണ് അയാളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഇവരിങ്ങനെ ഒന്നായിട്ട് നിൽക്കുന്നത് കണ്ട, അവരുടെ ആ പ്രകടനമൊക്കെ കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇദ്ദേഹം നേരെ തിരിച്ചു മനസ്സിലാക്കി, എന്നെ കൊല്ലാൻ വരികയാണ്, ഇവർ ഇസ്ലാമിൽ നിന്ന് മത പരിത്യാഗികളാണെന്നും വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം നേരെ മദീനയിലേക്ക് പോഞ്ഞു. മടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എന്നിട്ട് പറഞ്ഞു, റസൂലെ പിന്നെ അൽ ഹാരിസ് മുർത്തദായി, ഇസ്ലാമിന്ന് പുറത്തുപോയി, അവരെന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചു, അവരെന്നെ കൊല്ലാനും ഉദ്ദേശിച്ചു. ദൂതന്മാരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ മഹാപാതകല്ലേ, അതിലേറെ പാതകാണ് ഇസ്ലാമെന്ന് പുറത്തു പോകുക എന്നുള്ളത്. അപ്പൊ വലിയ കുറ്റാണ് ഇവര് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇവരുടെ അടുത്തുള്ളത്, റസൂലുള്ളാഹിന്റെ സമക്ഷത്തിൽ അങ്ങനെ ഇത് എത്തുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോ തന്റെ ദൂതനായ വലീദിനെ കൊല്ലാൻ ശ്രമിച്ചു വന്ന്, പിന്നെ ഇസ്ലാമെന്ന് അവർ പുറത്തുപോയി. രണ്ടാമത്തെ ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആലനെ ഒരു സൈന്യമായിട്ട് നിയോഗിച്ചാണ്ട്. പിന്നെ ചരിത്ര റിപ്പോർട്ടുകൾ, വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ നിന്നാണ് ഞാൻ എടുത്ത് പറയുന്നത്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു തആലനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവർ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടുണ്ടെന്നുള്ള വിവരം ഉറപ്പുവരുത്തണം, അതിനെന്ത് വേണം, അവരുടെ ഗോത്രത്തിന് അടുത്ത് പോയിട്ട് പാത്തു നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ബാങ്ക് വിളിയോ നിസ്കാരം ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം, പോയിട്ടില്ല എന്നാണ്, അവർ മുസ്ലിങ്ങളാണെന്നുള്ളതാണ്. ഏതായാലും ഖാലിദ് റളിയല്ലാഹു തആലനും അങ്ങനെ അത് ഉറപ്പാക്കി. അപ്പൊ നോക്കുമ്പോ ഇവർ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടില്ല. ഹാരിസ് മദീനയിലെത്തി. ഹാരിസ് എന്ത് ചെയ്ത് മദീനയിലെത്തി പിന്നീട്. അപ്പൊ റസൂലുള്ള ചോദിക്കാണ്, ഹാരിസ് നിങ്ങൾ പിന്നെ ഇസ്ലാമെന്ന് പുറത്തുപോയോ, നിങ്ങൾ എന്റെ ദൂതനെ വധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ എന്റെ റസൂലെ, ഞാൻ അങ്ങനെ ഭാവിച്ചിട്ട് പോലുമില്ല, ഞങ്ങൾ ഇസ്ലാമിലാണ്, ഞങ്ങളുടെ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾ നിയോഗിച്ച ആളെ വെയിറ്റ് ചെയ്യാണ്. അയാൾ വരാത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമുണ്ടായിരുന്നു, ആ സമയം ആയിട്ടും എത്താത്തതിൽ അങ്ങനെ നിൽക്കായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഈ അൽ ഹാരിസ് ഇബ്നു ദിറാർ ഇബ് അൽ ഖുസായി പ്രതികരിച്ചു. ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു ഫാസിഖ് നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ബിനബഇൻ ഒരു വാർത്തയുമായി, ഫതബയ്യനു നിങ്ങൾ അത് തസബ്ബത്തു ഉറപ്പാക്കണം, അതിന്റെ നിജസ്ഥിതി നിങ്ങൾ അന്വേഷിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാല, അജ്ഞതയാൽ ഒരു വിഭാഗത്തെ പിടികൂടി അവർക്ക് നിങ്ങൾ എന്താണ് തുസീബ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ പിടികൂടിയിട്ട് അവർക്ക് ഉപദ്രവം ഏൽപ്പിക്കുക, അവർക്ക് മുസീബത്ത് ഏൽപ്പിക്കുക എന്നാണ്. അവർക്ക് വല്ല ഇസാബത്തും മുസീബത്തും വരുത്താൻ കാരണം വരുത്താതിരിക്കാൻ വേണ്ടിയാണത് ഇങ്ങനെ ഉറപ്പുവരുത്തുന്നത്. അവർക്ക് വല്ല മുസീബത്തും വിവരക്കേടിനെ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വാർത്തയുടെ വെളിച്ചത്തിൽ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമി, നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ ഖേദിക്കുന്നവരായിട്ട് മാറും. ഇതാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. ഈ ആയത്തില് ചില മസാലകളാണ്, ഫാസിഖുൻ എന്നുള്ള പ്രയോഗം, അതേപോലെ തന്നെ പിന്നെ ഈ ജഹാലത്ത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിൽ നമുക്കതും ഇതിന്റെ ബാക്കിയുള്ളതും വിശദീകരിക്കാം.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.